തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്നു, നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആവക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാർഹമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആവക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്നും തെറ്റിയൊഴിഞ്ഞ് എന്ന് നിനക്കറിവ് നനയ്ക്കുന്നുണ്ടോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധിയെ വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം പകരിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത ഉണ്ട്. തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. ശാഠ്യം പൂണ്ടുന്ന സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏതു ആത്മാവിനും കഷ്ടവും സങ്കടവും അതിനഹൂതനും പിന്നേവനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണമുണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ നീതിമാന്മാർ. ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങളെ തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷിയുടെ കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്യുന്നുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാൾ തന്നെ നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വരുത്തുന്ന നീ ക്ഷേത്രം കവർ ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണത്തിന്റെ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ള സത്യം ന്യായപ്രമാണം ലംഘിക്കയാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന എണ്ണയിടുകയില്ലയോ? സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ പിരിക്കുകയില്ലയോ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദവൻ അത്രേ യഹൂദനായ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയം പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരല്ല ദൈവത്തിൽ തന്നെ പുകഴ്ച ലഭിക്കും. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ ഉരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യമാൻ. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നത്രേ വരൂ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിന്റെ സത്യം എന്റെ ഭോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായെങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീയതി ചെയ്യുന്നു എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെയാകുന്നു. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴിലാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പഭിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണം പറയുന്ന എല്ലാവരും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഈരുവായുമടങ്ങ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷ യോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അത് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്കും അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടുകളഞ്ഞ നിമിത്തം നിന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസ്തമായിരിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയിപ്പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവമേകനല്ലോ അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളും ഇല്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയിൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവനും പ്രശംസിക്കാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലാതാനും തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവനെ നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ? അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഭാഗ്യവാന്മാർ കർത്താവ് പാപം കണക്കിടാതെ മനുഷ്യർ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനു കൂടെയോ? അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടുവെന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയല്ലോ, അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചു. അഗ്രചർമ്മത്തോടുകൂടെ വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് പരിച്ഛേദനം മാത്രമുള്ള വരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിനും അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ ലോകാവകാശിയാകും എന്ന വാഗ്ദത്തം അബ്രഹാമിനു അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്തിലാലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്നുവരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമില്ലാത്തടുത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനമെന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്കും മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി വണ്ണമാകും എന്ന് അരുളിച്ചെതിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്കും പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദാനത്തിങ്കിൽ അവൻ വിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തും കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് തന്നെ അവന് നീതിയായി കണക്കിട്ടു. അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാവുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനായിട്ട് ഏൽപ്പിച്ചു, നമ്മുടെ നീതികരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്നതായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു വന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അവർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണമാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനിൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപം ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണമില്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശപരമാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകന്റെ മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷ വിധികൽപ്പിക്കാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിച്ചിരിക്കുന്നു. ഇരിക്കത്തക്കവണ്ണം ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടേയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായ ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. ഏകമനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീരുന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടിടത്ത് ന്യായ പ്രമാണവും നിലയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വന്നതുപോലെ കൃപയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുടിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട പിതാവിന്റെ മഹിമയാൽ ജീവൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചിരിക്കുകയെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നിന്നും നീക്കം വരേണ്ടതിന് നമുക്ക് പഴയ മനുഷ്യർ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർന്നെത്തിയിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിൽ ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങൾ തന്നെ എന്നുവേൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുന്നവർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ച് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കായിട്ടത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നാലെന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്തെന്നോ? ഒരു നാൾ വരുത്, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരിക്കുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച നീതിയുടെ ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനതയുടെ നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കും. നിങ്ങൾ പാപത്തിന് ദാസന്മാരായി തീരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ? എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, മരണത്തിന്റെ കൃപാ ദൈവത്തിന്റെ കൃപാപരവോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നിത്യജീവൻ തന്നെ. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോ ഞാൻ സംസാരിക്കുന്നത്, മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതും ജീവിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണങ്ങളിൽ നിന്ന് ഒഴിവുള്ളവളായി ഭർത്താവിന് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കഴിക്കുമാറ് മരിച്ചിട്ട് ഉയർന്നേറ്റെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളുടെ ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉള്ളതായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കഴിക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നതുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാൾ വരുത്, എങ്കിലും ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാലെന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പനകൾ വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരിക്കുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ടും കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായപ്രമാണവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ള എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ? ഒരു നാളും വരുത്, പാപമത്രേ മരണകാരണമായി തീർന്നത്. അത് നന്മയ്ക്കായി നന്മയുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയിക്കേണ്ടതിന് കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമഹൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ എത്രയെ ചെയ്യുന്നത്? ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ നിന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുവാനുള്ളതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രക്ഷിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ വിധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുന്നു? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്തിലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കീഴായതിന് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ ലഭിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രയനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിലും നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ള ആൾക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുവരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടായെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റു ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാര്, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിലല്ല കടത്താരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൽ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവുകാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടാവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുത്തലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടുകൂടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ കൽപ്പന നിമിത്തം മാത്രേ. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞെരുങ്ങി ഈ നൂറ്റു നോവിനോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നോമും നമ്മുടെ ശരീരത്തിൽ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലും അതിനായി ക്ഷണയോടെ കാത്തിരിക്കുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഉയർന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ ഉന്നതഞ്ഞവരെ തന്റെ പുത്രനും അനേകം സഹോദരന്മാരിൽ അതിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടും അനുരൂപമാക്കുവാൻ ഉന്നയിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ഇത് സംബന്ധമായി നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് ഏവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്ന ആർ? കഷ്ടതയോ സങ്കടമോ ഉദരമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവർ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനായിട്ടോ ജീവനായി ജീവനോ ദൂതന്മാർക്കോ വാച്ചുകൾക്കോ അധികാരികൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനിരിക്കുന്നതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവേശു എനിക്ക് യോഗ്യമാകുന്നു ദ്വാരക്കുമോ.
പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. അതുപോലെ നേകം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ഏക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ പ്രഭാതം. സൗത്ത് വെസ്റ്റ് വജ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ നാം കൂടി വരുന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് നമ്മളെ കൂട്ടി വരുത്തിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടും ദൈവഭയത്തോടും കൂടെ നമ്മുടെ ഹൃദയങ്ങളെ വീണ്ടും പ്രത്യേകിച്ച് തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെയും നൊമ്പരങ്ങളിലും അസ്വസ്ഥതകളിലും വേദനകളും കൂടി കടന്നു പോകുന്ന മനസ്സുകളെയൊക്കെ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ബന്ധിക്കുവാൻ നമുക്ക് ഈ പ്രഭാതം ഒരുക്കി തന്ന തമ്പുരാനെ സ്തുതിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകി നിന്ന പിതാക്കന്മാരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. സാരഥി കൂടെ നിറയ്ക്കുന്ന എല്ലാ വൈദിക സദസ്സുകളെയും പ്രത്യേകിച്ച് അന്നയ മാമനച്ചൻ, അന്നയ മോഹൻ ജോസഫ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന സ്നേഹമുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ദൈവമക്കളെ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടി വരെ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും മാനസിക ഐക്യവും ആത്മീക പുനരുദ്ധ ആത്മീക നൽവരങ്ങളിൽ ലഭ്യമാകത്തക്കവണ്ണം ഈ കൂട്ടായ്മയിൽ തമ്പുരാന്റെ സ്പർശനമുണ്ടാകണമേ, അത് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 180-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധിയെ വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭ ഏകു രക്ഷയെ. യേശുവേ രക്ഷക, നിന്റെ സന്നിധിയെ ഞാൻ വരുന്നു. ഓരോ പ്രഭാതവും നാം ഉണരുമ്പോഴും നമ്മൾ ഉണർത്തുന്ന തമ്പുരാന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അവിടെ നിന്ന് ബലം പ്രാപിപ്പാനും ശക്തി പ്രാപിപ്പാനും എന്റെ പാപം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ, എന്റെ രോഗം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ, അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് ആ ശക്തിയുടെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഉള്ള ഒരു ആന്തരിക കൃപ ലഭ്യമാകണമേ എന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ ഗീതം ദൈവമുമ്പാകെ നമുക്ക് പാടാം. വിശേഷങ്ങളിലെ 150-ാമത്തെ ഗീതം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ. എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ. പുന്നതീപടിഞ്ഞവനേ, മണ്ണിൽ താണുവന്നവനേ, പുന്നതീപടിഞ്ഞവനേ, മണ്ണിൽ താണുവന്നവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു, എന്റെ പല്ലപായേ പാപം ചെയ്തിടാത്തവനേ പരിക്ഷീണനായവനേ പാപം ചെയ്തിടാത്തവനേ പരിക്ഷീണനായവനേ എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത് എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത് യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമാക്ഷേ പാപരോഗമേത്തവനേ പാപിയായി തീർന്നവനേ പാപരോഗമേത്തവനേ പാപിയായി തീർന്നവനേ എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റു ഞാൻ എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത് യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമാക്ഷേ എന്റെ പാപഭാരവുമാക്ഷേ എന്റെ രോഗം നീ വഹിച്ചു എന്റെ ശാപം നീക്കി മുറ്റും എന്റെ രോഗം നീ വഹിച്ചു എന്റെ ശാപം നീക്കി മുറ്റും നിനക്കായി തന്നെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം നിനക്കായി തന്നെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമാക്ഷേ എന്റെ പാപഭാരവുമാക്ഷേ സ്വീകരിക്കയെന്ന ആത്മദേഹി ദേഹത്തെയും സ്വീകരിക്കയെന്ന ആത്മദേഹി ദേഹത്തെയും തരുന്നു നിൻ കൈകളിൽ തീർക്കായൻ നേതിൻ്റെ ഹിതം പോ തരുന്നു നിൻ കൈകളിൽ തീർക്കായൻ നേതിൻ്റെ ഹിതം പോ യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമാക്ഷേ എന്റെ പാപഭാരവുമാക്ഷേ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നിന്നേക്കും തന്നെയാമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണതേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണതേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ എന്റെ നമസ്കാരവും സുരക്ഷം കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. ഭാരസമോർം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകളുമായ കർത്താവ് യേശുശിഷ്യാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
സ്വർഗത്തിലേക്കുള്ള നിന്റെ കരയേറ്റത്തിന്റെ ദിവസം വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്റെ അടുക്കിലേക്ക് ആകർഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവനായ മെസ്സിയ തമ്പുരാനെ, പാപങ്ങളുടെ അഘാതത്തിൽ നിന്ന് ഞങ്ങളെ നീ കരയേറ്റണമേ. സ്വർഗത്തിലേക്കുള്ള നിന്റെ കരയേറ്റത്തിൽ മാലാഖമാരുടെ കൂട്ടങ്ങൾ നിനക്ക് സ്തുതി പാടിയതുപോലെ നിന്നെ സ്തുതിച്ചു പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. കർത്താവേ, ശ്ലീഹന്മാരെ സൈത്യപർവ്വത്തിലേക്ക് കൂട്ടിക്കൊണ്ട് തൃക്കൈ ഉയർത്തി വാഴ്ത്തുകയും ആകൽ കർത്താവയുടെ വഞ്ചനയോട് യുദ്ധം ചെയ്യുവാൻ അവർക്ക് ശക്തി നൽകുകയും ചെയ്തവനായ കർത്താവേ, നിന്റെ സഭയെ തൃക്കൈ നീട്ടി അനുഗ്രഹിക്കുകയും ദുഷ്ടനെ ജയിപ്പാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അതിൽ നിന്ന് സകല തർക്കങ്ങളെയും വേദവിരീതങ്ങളെയും നീക്കണമേ. രോഗികൾക്ക് സുഖവും പാപികൾക്ക് മോചനവും നൽകണമേ. നിന്റെ ദൈവിക മഹത്വത്തിന്റെ കതിരുകളാൽ നിങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. വർണ്ണിക്കപ്പെടാവതല്ലാത്തതായ സന്തോഷങ്ങളുടെ സ്ഥലത്ത് അഴിവില്ലാത്തതായ ആ പെരുന്നാളിൽ നിന്നെ സ്തുതിക്കുന്നവരായ ശുദ്ധിമാന്മാരുടെ കൂട്ടങ്ങളിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ. ലോകത്തിനടുത്ത വ്യർത്ഥ വിചാരങ്ങളിൽ നിന്നും ഞങ്ങളുടെ നിരൂപണങ്ങളെയും ബോധങ്ങളെയും സ്വർഗീയ കാര്യങ്ങളിലേക്ക് നീ ഉയർത്തണമേ. നീ ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് വസിക്കുകയും ചെയ്യണമേ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വങ്ങളുടെ രാജാവ് പ്രവേശിക്കട്ടെ. എന്റെ മാല കമറ അട്ടഹസിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അട്ടഹസിച്ച് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടും ദോഷത്തോടും നിന്നെ കൈക്കൊള്ളുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമേ. നിന്റെ സഹായങ്ങളാൽ ഞങ്ങളുടെ പരദേശവാസത്തിന്റെ ഈ കാലത്തെ സകല ദുഃഖങ്ങളിൽ നിന്നും പീഡങ്ങളിൽ നിന്നും ഒഴിച്ചു കാത്തുകൊള്ളണമേ. കർത്താവേ, നീ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ജയത്തോടെ നിന്റെ പിതാവിന്റെ അടുക്കിലെത്തി അവന്റെ വലതുഭാഗത്തിരുന്നു. ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനെ പോലെ നീ കരയറുകയും സ്വർഗത്തിൽ ദൈവത്തെ പോലെ കൈക്കൊള്ളപ്പെടുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളും നിന്റെ പിതാവിന്റെ അടുക്കൽ കയറുവാനായിട്ട് ആത്മാവിന്റെ വേഗതയുള്ള ചിറകുകളെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, പാപമൊഴിയിൽ നിന്ന് ഞങ്ങളുടെ ആത്മാക്കളെ നീ കരയറ്റണമേ. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ നിന്റെ എതിരേൽപ്പിന് വന്നെത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തന്ന് ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊള്ളപ്പെടണമേ. നിന്റെ സ്വർഗീയ സൈന്യങ്ങളോട് കൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ഉയർത്തുവാനായിട്ട് തന്നെത്താൻ താഴ്ത്തിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ കരയേറ്റുവാനായിട്ട് ഇറങ്ങി വന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ നിരൂപണങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്തെ നിലക്ക് ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. സത്യവിശ്വാസത്തോടെ നിന്റെ അടുക്കൽ മുൻകൂട്ടി യാത്ര പുറപ്പെട്ടവരായ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും നിന്റെ രാജ്യത്തിൽ പ്രവേശത്തിന്റെ സ്ഥാനത്ത് വസിപ്പിക്കുകയും ചെയ്യുമാർ, പ്രകാശത്തിന്റെ സ്ഥലത്ത് വസിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ അബ്ദുല സുബാൽമേ ആമിൻ. തീർത്ഥ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വീണ്ടും നമുക്കൊരുമിച്ച് ഈ പ്രഭാതത്തിൽ ദൈവ സ്നേഹത്തിൽ പരസ്പരം ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുവാൻ തന്ന കൃപയിൽ ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഇതിൽ സംബന്ധിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തണമേ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നൊമ്പരങ്ങളും വേദനകളും നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ബലമാകുന്നത് കേൾക്കുന്ന വചനവും ആ വചനത്തിനനുസരിച്ച് നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപകളുമാണ്. പ്രതിബന്ധങ്ങൾ അനവധിയാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒരു നാളും കുലുകിപ്പോകേണ്ടി വരികില്ല എന്ന് വേദപുസ്തകത്തിൽ സാക്ഷീകരിച്ച ശ്രേഷ്ഠരായ മനുഷ്യരുടെ ജീവിതവും ആ വേദപുസ്തകത്തെ സാധ്യമാക്കിയ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ ശ്രേഷ്ഠ പിതാക്കന്മാരുടെ ജീവിത ശൈലികളിൽ കൂടി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ആ സ്ഥലത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഇന്നും ആ ദൈവിക അനുഭവം പങ്കുവച്ചുകൊണ്ട് ജീവിക്കുന്നു. ആ ദൈവിക അനുഭവത്തിന് സാക്ഷികളായ പിതാക്കന്മാരുടെ പങ്കാളികളാകാൻ ഈ ദൈവവചനം കേട്ട് സഭയുടെ വിശ്വാസത്തിൽ സമർപ്പിതമായി ജീവിക്കുന്ന നമുക്കൊക്കെ ലഭ്യമാകട്ടെ, സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ നാളത്തെ ദിവസം പ്രാധാന്യമർഹിക്കുന്ന ദിവസമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ മനുഷ്യാവതാര രീതി ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യന് അന്യമായിരുന്ന സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്ന് പിതാവാം ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാനുള്ള നൂതന സാധ്യത ഒഴിവാക്കി തന്റെ ദൗത്യം പൂർത്തീകരിച്ച് പുത്രനാം തമ്പുരാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകുന്ന വലിയ സംഭവത്തെ നമ്മൾ സ്വർഗാരോഹണ പെരുന്നാൾ എന്ന് പറഞ്ഞ് നമ്മൾ അനുസ്മരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങൾ ഒന്നാണ് സ്വർഗാരോഹണ പെരുന്നാള്. കൂടെയിരുന്ന ശിഷ്യന്മാരെ ബലപ്പെടുത്തി, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കു വന്ന ശ്രേഷ്ഠമായ വാഗ്ദാനം നൽകി പിതാവ് പുത്രനന്ദപുരാൻ ഉയരങ്ങളിലേക്ക് കയറിയ വലിയ സംഭവത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം ശിഷ്യന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ശരീരം കൊണ്ട് ക്രിസ്തു പിതാവ് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നെങ്കിലും താൻ ഉൾപ്പെടെ ലഭ്യമാകുന്ന ദൈവാത്മാവിന്റെ നൽവരം ശിഷ്യന്മാർക്ക് ആ ദൈവ സാന്നിധ്യത്തിന്റെ ബോധം ഓരോ നിമിഷങ്ങളിലും പ്രത്യേകിച്ച് പ്രതികൂലതകളും പ്രതിബന്ധങ്ങളും തങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ അലയടിക്കുമ്പോഴും അത് പരിപൂർണമായി അനുഭവിച്ചറിയുകയും ക്രൂരമായ വാളുകൾക്ക് മുമ്പിൽ ശരീരം വെച്ചുകൊടുക്കുവാൻ തക്കവണ്ണം മടിയില്ലാതെ സധൈര്യം മുന്നേറിയതിന്റെ പിന്നിലുള്ള ഛേദോവികാരം ആ ദൈവ സാന്നിധ്യ ബോധമായിരുന്നു. തീർച്ചയായിട്ടും നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടാലും ഏത് മനുഷ്യൻ ഈ ദൈവ സാന്നിധ്യ ബോധം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നുവോ അവന് മുമ്പിലുണ്ടാകുന്ന ഏത് പ്രതിബന്ധങ്ങളും അതൊരു ഭയമല്ല, അതൊരു അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവ് പിതാക്കന്മാരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണ്. തീർച്ചയായിട്ടും ഈ പെരുന്നാളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യത്തിന്റെ ബോധം അത് പുനർജീവിപ്പാൻ തക്കവണ്ണം പുനർവ്യാപരിപ്പാൻ ഈ പെരുന്നാളുകളൊക്കെ ഞങ്ങളെ ഇടയാക്കി തീർക്കട്ടെ. ലോകം സമ്മാനിക്കുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളാണെന്നാലും അവയൊക്കെ അങ്ങയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് അതിജീവിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതികൂലത അനവധിയാണ്. അവിടൊക്കെ നിരാശയില്ലാതെ ധൈര്യമായി നിന്നുകൊണ്ട് ഞാൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും എനിക്കൊപ്പം എന്റെ പിതാവാം ദൈവം ഉണ്ടെന്ന് ശിഷ്യന്മാർ സാക്ഷിച്ചതുപോലെ സാക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഈ ദിനങ്ങളൊക്കെ ശക്തീകരിക്കട്ടെ. ഭവനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ അതിനുപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദിനങ്ങളിലൊക്കെ നമുക്കറിയാം അന്നി മോഹൻ ജോസഫ് അച്ഛൻ നമ്മളോട് കൂടെയുണ്ട്. അച്ഛന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് താല്പര്യമാണ്. കഴിഞ്ഞ ആഴ്ച അച്ഛന് എല്ലാം നന്ദിയൊക്കെ പറഞ്ഞു പോയെങ്കിലും നമുക്ക് ഒരിക്കൽ കൂടി ആ അച്ഛന്റെ നന്ദി കേൾക്കാനുള്ള അവസരമുണ്ട്. അച്ഛന് നാട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹമായിട്ട് ഇരിക്കുകയാണ് ഒരു മാസമായിട്ട്. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യങ്ങളിൽ പ്രതികൂലതകൾ അനവധിയാണ്. അതുകൊണ്ട് പലപ്പോഴും അച്ഛന് പോകാനായിട്ട് കഴിഞ്ഞില്ല. അച്ഛനിങ്ങനെ പോകാനുള്ള ആഗ്രഹത്തിനാണ് നിങ്ങളുടെയൊക്കെ അച്ഛന്റെ സാന്നിധ്യം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അച്ഛന് പല ഉത്തരവാദിത്തങ്ങൾ നാട്ടിലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അച്ഛൻ പോകേണ്ടതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെ ഓർക്കുക. അച്ഛനെ മാത്രമല്ല നാട്ടിലേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന വൈദികർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെല്ലാം ഉണ്ട്. അവരുടെയൊക്കെ യാത്ര സുഗമമാകുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. എന്തായാലും ഒരിക്കൽ കൂടി അച്ഛന് പോകാൻ പറ്റാഞ്ഞത് ഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അച്ഛന്റെ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കാൻ നമുക്കിടയാവുന്നത് ഒരു ഭാഗ്യമായിട്ട് അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. അച്ഛന് എന്റെ കൂടെ താമസിക്കുന്നു ഇന്നും. ഞാൻ അച്ഛനേതായാലും ഇവിടെ ഉണ്ടല്ലോ. ഈ ബുധനാഴ്ച ദിവസം അച്ഛന്റെ ശബ്ദം കാത്തിരിക്കുന്ന അനേക ആളുകളുണ്ട്. ഒരിക്കൽ കൂടി അച്ഛൻ ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് ഞാൻ പറയേണ്ട. പരമത്തിന്റെ അച്ഛൻ റെഡിയാണ്. കാരണം അത്ര ദൈവവചന ശുശ്രൂഷ, അത്ര ജീവിതത്തിന്റെ ഹൃദയത്തോടടുത്ത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഞങ്ങളൊക്കെ ദൈവവചനം പറയാൻ താല്പര്യമുള്ളവരാണെങ്കിലും അത് പറയാനുള്ള കഴിവോട് നമുക്ക് പൂർണ്ണമായിട്ടുണ്ടാവുക എന്ന് പറയുന്നത് വലിയ അത് വേറൊരു തലമാണ്. അങ്ങനെ ഒരു തലമാണ് അച്ഛനിൽ നിന്ന് അച്ഛൻ ദൈവത്തിൽ നിന്ന് ലഭിച്ചത്. അത് അച്ഛന് ദൈവഹിതം പോലെ അത് ഉപയോഗപ്പെടുത്തുന്നു. തുറന്നും അത് ഉപയോഗപ്പെടുത്തുവാൻ ദൈവം കൂടുതലായി അച്ഛനെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ തിരുവചന ധ്യാനത്തിൽ ക്ഷണിക്കുന്നു. ഇപ്പൊ സുവിശേഷ ഗീതങ്ങളിലെ 182-ാമത്തെ ഒരു പഴയ ഗീതം ദൈവ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. 182-ാമത്തെ
പെമ്മേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമാപദെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമാപദെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, കണ്ണുനീരാവൻ തുടച്ചിടുമേ കരുണയിൻ കാരം നീട്ടിടുമേ, കണ്ണുനീരാവൻ തുടച്ചിടുമേ കരുണയിൻ കാരം നീട്ടിടുമേ, എന്റെ കാൽവരി നായകനേശുമതി എന്റെ പാപങ്ങളകറ്റിടുവാൻ, എന്റെ കാൽവരി നായകനേശുമതി എന്റെ പാപങ്ങളകറ്റിടുവാൻ, എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, പരനൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ, പരനൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ, എന്റെ ആകൃത്യങ്ങളൊക്കെയുമാവൻ കൃപയ അതിവേഗമകത്തിടുമേ, എന്റെ ആകൃത്യങ്ങളൊക്കെയുമാവൻ കൃപയ അതിവേഗമകത്തിടുമേ, എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ.
തിരുവചന ധ്യാനത്തിനായി പ്രിയത്തിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഏക ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവചന ബന്ധത്തിൽ വീണ്ടും നാം ഒരുമിച്ച് വരുന്നു. ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നാട്ടിലേക്കുള്ള മടക്കത്തിന് വേണ്ടി വഴികൾ തേടുന്ന സന്ദർഭമാണ്. പ്രതീക്ഷയോടെ ഓരോ ദിവസവും നാട്ടിലെത്തുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമെന്നുള്ള വിചാരത്തിലായതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സംസാരിച്ചത്. വീണ്ടും ദൈവം ഇത്തരത്തിലൊരു അവസരം ക്രമീകരിച്ചത് ദൈവവചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു വലിയ സന്തോഷമായി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അമേരിക്കയിലുള്ള വിശ്വാസ സമൂഹത്തോട് അനേക തവണ ദൈവവചനം സംസാരിക്കാൻ, ആശയങ്ങൾ പങ്കുവെക്കുവാൻ, അതിലൂടെ എനിക്കും ദൈവവചന ബന്ധത്തിൽ ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും ദൈവം ഇടയാക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. കർത്താവിന്റെ സ്വർഗാരോഹണത്തെ നാം അനുസ്മരിക്കുന്ന ദിവസമാണ്. മനുഷ്യാവതാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി സ്വർഗത്തിലേക്ക് കയറി എന്ന് വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കന്യകയുടെ ഗർഭത്തിലേക്കാണ്, ഗർഭപാത്രത്തിലേക്കാണ്. അങ്ങനെ വചനം ജഡമായി രൂപപ്പെട്ടത് 33 വർഷക്കാലം ഈ ലോകത്തിൽ തന്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ തന്റെ കർത്തവ്യങ്ങളെ നിർവഹിച്ചതിന് ശേഷം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം താൻ ജീവിച്ചിരിക്കുന്നു എന്ന പല അടയാളങ്ങളാൽ അത്ഭുതങ്ങളാൽ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ 1 കൊരിന്ത്യ ലേഖനം 15 അധ്യായ പ്രകാരം ഏതാണ്ട് 500 ആളുകൾക്ക് പ്രത്യക്ഷനായി, അതിൽ അവസാനത്തെ ആളാണ് ഞാൻ എന്ന പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അത്രയധികം പ്രത്യക്ഷ വേദപുസ്തകത്തിൽ അത് മുഴുവൻ വിവരിക്കുന്നില്ല, അത്രയധികം പ്രത്യക്ഷപ്പെടലിന് ശേഷമാണ് കർത്താവ് 40 ദിവസം സ്വർഗത്തിലേക്ക് കയറുന്നത്. വാസ്തവത്തിൽ വിശ്വാസ പ്രമാണം നാം ചൊല്ലുമ്പോൾ കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3 ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിയെന്ന് ഒരുമിച്ച് ചൊല്ലാറുണ്ട്. ഈ 3 ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് അവിടെ കൊടുത്തിട്ട് വേണം സ്വർഗത്തിലേക്ക്. കാരണം ഉയർപ്പ് 3 സ്വർഗാരോഹണം അതിനുശേഷം 40 നമ്മൾ ചൊല്ലുന്നത് പലപ്പോഴും കേട്ടാൽ 3 ഉയർത്തെഴുന്നേറ്റ് ഉടനെ സ്വർഗത്തിലേക്ക് കയറി എന്നുള്ള 3 ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി എന്നാണ് അല്ല, 3 ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എന്നുള്ളത് ഒരുമിച്ച് വലിയ അർത്ഥം പരിപൂർണമാകുക. ഞാൻ പറഞ്ഞത് യേശുവിന്റെ പ്രവർത്തനങ്ങളല്ലേ തിരുവിഷ്ട പ്രകാരം എന്നുള്ള വാക്ക് വാസ്തവത്തിൽ തിരുവെഴുത്തുകളിൻ പ്രകാരം അക്കോർഡിംഗ് ടു ദി സ്ക്രിപ്ചർ എന്നുള്ള അർത്ഥത്തിലാണ് യഥാർത്ഥത്തിലുള്ള തർജ്ജമകളിൽ കാണുന്നത്. അതുകൊണ്ട് തിരുവിഷ്ടം അത് തന്നെയാണ് തിരുവെഴുത്ത്. എന്നാൽ പോലും പ്രിയപ്പെട്ട വ്യക്തമാകുന്നത് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് അതിൻ പ്രകാരം തന്നെ ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗത്തിലേക്ക് കയറുക. ഈ ഭാഗം രേഖപ്പെടുത്തുന്നത് വിശുദ്ധ മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലുമാണ് കർത്താവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് പ്രതിപാദിക്കുക. അപ്പോസ്തല പ്രവൃത്തികളിൽ വ്യക്തമായി രൂപം കിട്ടുന്നത് യേശു അവസാനം ശിഷ്യന്മാരുമായി കൂടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നു, നീ ഇക്കാലത്താണോ ഇസ്രായേലിനെ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 1 6 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പിതാവിന് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളും സമയങ്ങളും അറിയുന്നത് എനിക്കുള്ളതല്ല. നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ യഹൂദിയിൽ എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന് നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ അവൻ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇത് എവിടെയാണ് നടന്നത് എന്നുള്ള അടുത്ത വാക്യത്തിൽ കാണാം. യെരുശലേമിന് സമീപത്ത് ഒരു ശബത ദിവസത്തെ, അതായത് 1 വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൊ ഒലിവുമലയിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികൾ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് അനന്തരം അവൻ അവരെ ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ലൂക്കോസ് 24:50 വാക്യം. അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടു പിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു എന്ന് കാണാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് 16:19 വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് യേശു അവരോട് അരുളിച്ചതിനു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് കാണും. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ച മലയിലേക്ക് അവർ പോയി. 28:16 അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്തി എന്ന സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലോകാവസ്ഥാനത്ത് അച്ഛൻ പറഞ്ഞതുകൊണ്ട് ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാരോടി. ഈ മൂന്ന് സുവിശേഷങ്ങളിൽ മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും യേശുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. ഒലിവും മലയിൽ നിന്നാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്. സ്വർഗാരോഹണം ചെയ്യുമ്പോ യേശുവിനെ കണ്ട ശിഷ്യന്മാരോട് മാലാഖ പറയുന്നു, രണ്ട് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ. നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലെ പ്രധാന സംഭവങ്ങളിലെല്ലാം ഈ വെള്ളവസ്ത്രം ധരിച്ച പുരുഷന്മാരുടെ അല്ലെങ്കിൽ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരാണ് എന്താ സംഭവിക്കുക എന്നുള്ളത് ലോകത്തോട് അറിയിക്കുക. സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരെ പോലെ, അല്ലെങ്കിൽ അതിനു മുമ്പ് കന്യകമറിയാമ്മനോട് അറിയിക്കുന്ന ദൂതന്റെ സാന്നിധ്യം. ഇത് സ്വർഗാരോഹണ സമയത്തും അവർ പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ അവൻ പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറയുന്നതായിട്ട് നാം കാണും. ഞാനിത് പറഞ്ഞത്, സ്വർഗാരോഹണം എന്ന് പറയുന്നത് മനുഷ്യാവതാരത്തിലെ അവസാനത്തെ സംഭവമാണ്. അതോടുകൂടെ യേശു ക്രിസ്തുവിന്റെ ലോകപ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ മനുഷ്യാവതാരം സംബന്ധിച്ചുള്ള എല്ലാ ക്രിയകളും പൂർത്തിയായി അവൻ മടങ്ങുകയാണ്. ദൈവസന്നിധിയിലേക്ക്, തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങുന്ന മനോഹരമായ പ്രാധാന്യമേറിയ സംഭവമാണ് നാം ഇവിടെ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? യേശു സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇതിനോടനുബന്ധമായി ഇന്നത്തെ ധ്യാനം എന്നുള്ള നിലയിൽ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്. ഒന്ന്, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന പുത്രൻ. നമ്മൾ ഇന്ന് യേശുവിനെ കാണേണ്ടത് ആ നിലയിലാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അറുക്കപ്പെട്ട കുഞ്ഞാട് സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുക. അപ്പൊ ദൈവ മഹത്വത്തിന്റെ വലത്തുഭാഗം, വലത്തുഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ വചനത്തിൽ അംഗീകാരത്തിന്റെയും സ്വീകാര്യതയുടെയും വശമാണ്. അതുകൊണ്ട് തള്ളപ്പെടുന്ന വശമാണ് ഇടതുവശം, നഷ്ടത്തിന്റെയും നാശത്തിന്റെയും വശമാണ്. അതുകൊണ്ടാണ് പല വേദഭാഗങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പടകിന്റെ വലത്തുഭാഗത്ത് വീശുവിൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോ ദൈവ അനുഗ്രഹത്തിന്റെ വശമാണ്. ഞാൻ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:34 നാം വായിക്കുന്നത്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് ഞാൻ അവരോട് അരുളി ചെയ്യും. അപ്പോ ഈ വലതുവശം എന്ന് പറയുന്നത് സ്വീകാര്യതയുടെയും അംഗീകാരത്തിന്റെയും ദൈവ അനുഗ്രഹത്തിന്റെയും നന്മയുടെയൊക്കെ വശമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. പിതാക്കന്മാർ വലതുഭാഗത്തെ കള്ളൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിന്റെ കാരണവും ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ്. വേദപുസ്തകത്തിൽ വലതുഭാഗത്തെ കള്ളൻ എന്ന് പറയുന്നില്ല എങ്കിൽ പോലും. അപ്പോ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ നിൽക്കുക, ആരാണ് ഈ സംഭവം ആദ്യമായിട്ട് കാണുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. ആദ്യമായിട്ട് കാണുന്നത് മറ്റാരുമല്ല, ചെമ്മാസന്മാരിൽ തലവിലും സഹദേവന്മാരിൽ മുമ്പിലുമായ പരിശുദ്ധനായ സ്തേഫാനോസ് ആണ് ദൈവ മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് പുത്രൻ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതെപ്പോഴാണ്? സ്തേഫാനോസിനെ ന്യായാധിപ സംഘം വിസ്തരിക്കുക. വിസ്താരത്തിന്റെ നടുവിൽ സ്തേഫാനോസ് ഒരു പ്രസംഗം നടത്തി. എനിക്ക് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 7:7 സ്തേഫാനോസിന്റെ പ്രസംഗം നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ഒരു സംക്ഷിപ്തമാണ്, പഴയ നിയമ ചരിത്രത്തിന്റെ സംക്ഷിപ്തം ഒരൊറ്റ പ്രസംഗത്തിലൂടെ. എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്, ഈ പഴയ ഓൾഡ് ടെസ്റ്റമെന്റ് പഠിക്കാൻ കഴിയുന്നത് പോലെയാണ് സ്തേഫാനോസ് ആ പ്രസംഗം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജ്ഞാനം, അദ്ദേഹത്തിന്റെ വാഗ്വൈഭവം, അദ്ദേഹത്തിന്റെ പരിശുദ്ധാത്മകൃപ നമ്മളെയൊക്കെ ഒത്തിരി അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്ന, മതിപ്പുളവാക്കുന്ന ഒരു രംഗം. അതുകൊണ്ട് അതൊന്നും ധ്യാനിക്കുന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിലും അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ആദ്യമായി ഇത് നമ്മൾ കാണുന്നത് സ്തെഫാനോസിലാണ്. സ്തെഫാനോസ് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞ് യേശുവാണ് ന്യായപ്രമാണത്തിന്റെ സെന്റർ എന്ന്, യേശു ന്യായപ്രമാണത്തെ നൽകിയവനാണെന്ന്, അവൻ കൊല്ലപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മിണ്ടാൻ വയ്യാത്ത തരത്തിൽ അവരെ വായടപ്പിച്ചപ്പോ അപ്പോസ്തല പ്രവൃത്തി 7:54 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലെ കുറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സാധാരണ നമ്മളൊക്കെ ചോദിക്കുക, എപ്പോഴാണ് സ്തെഫാനോസ് കണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴാണ്. അല്ല, കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴല്ല സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയത്. ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ പ്രസംഗം കഴിഞ്ഞ് അവരെല്ലാവരും അവരുടെ നേരെ ചീറിയെടുക്കുമ്പോൾ, സത്യത്തിൽ ലോക ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒരു ഭക്തൻ പ്രതീക്ഷയോടെ നോക്കേണ്ട ഇടമാണ് സ്വർഗം. ഈ ലോകത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോ, ഈ ലോകം എതിരായിട്ട് മാറുമ്പോ, ഈ ലോകത്തിന്റെ ഗതി തകരാറിലാകുമ്പോ, നമ്മൾ ഏതാണ്ട് ഇന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. സുഗമമായ സ്വസ്ഥമായ ജീവിതം ഒരു ഇന്നൊരു ആശങ്കയിലാണ്. നമുക്ക് സാധിക്കുമോ ഇനി അത്, പഴയൊരു സന്തോഷത്തിലേക്ക് പഴയ സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങാനൊക്കുമോ, ഇനിയൊരു വൈറസ് ഉണ്ടായാലത്തെ അവസ്ഥ എന്താണ്, ഇങ്ങനെ ഒത്തിരി ചിന്തകൾ മനുഷ്യകുലത്തെ അലട്ടുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. അപ്പോ ഈ സാഹചര്യത്തിൽ നാം നോക്കേണ്ട ഇടമാണ് സ്വർഗം. സ്തെഫാനോസ് ആളുകളെല്ലാം തനിക്കെതിരായിട്ട് തിരിയുമ്പോ അവൻ ആത്മാവ് നിറഞ്ഞവനായി ഉറ്റുനോക്കി ദൈവ മഹത്വവും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് യേശു നിൽക്കുന്നത്. അവൻ പറയുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ എല്ലാവരും ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് അവന്റെ നേരെ പാഞ്ഞു എന്നു അവനെ നഗരത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ നോക്കണം, ഇത് ഈ സംഭവം നടക്കുന്നത് നഗരത്തിനകത്താണ്. സ്തെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നത് നഗരത്തിന് പുറത്താണ്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോഴാണ് ശൗല് വസ്ത്രം സൂക്ഷിക്കുന്നവനായിട്ട് മാറുന്നതും. ആ സമയത്ത് സ്തെഫാനോസ് മുട്ടുകുത്തി എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാനിത് പറയാൻ കാരണം പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴാണ് കല്ലെറിയുമ്പോഴാണ് സ്തെഫാനോസ് സ്വർഗത്തിലേക്ക്. ചിലപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മളും അറിയാതെ അങ്ങ് പറഞ്ഞു പോകും, കല്ലെറിയുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി. ഈ കല്ലേറും അവരുടെ ക്രോധവും എല്ലാം ഒരേ സംഭവമാണ്, പക്ഷെ അത് അരങ്ങേറുന്നത് രണ്ട് സ്ഥലത്താണ് എന്നുള്ളത് വേദപുസ്തകം വ്യക്തമായിട്ട് പറയും. ഇവിടുത്തെ വിഷയം എന്താണ്? സ്തെഫാനോസ് നോക്കുമ്പോ പിതാവിന്റെ വലത്തു ഭാഗത്ത് പുത്രൻ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് കരിയേറിയ ക്രിസ്തു എവിടെയാണ്, ആ ക്രിസ്തുവിന്റെ സ്ഥാനം എന്താണെന്നുള്ളതിന്റെ മറുപടിയാണ് ഈ വിഷനിലൂടെ, ഈ കാഴ്ചയിലൂടെ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് ലഭിക്കുക. സ്വർഗത്തിൽ പിതാവിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നവനായ പുത്രൻ. പ്രിയപ്പെട്ടവർ, ഇത് പൗലോസ് ലേഖനം ഏറെ സ്വാധീനിച്ച ഒരു വിഷയമാണ്. കാരണം സ്തെഫാനോസിന്റെ കൊലപാതകത്തിന് നേതൃത്വം നൽകിയത് ശൗലാണ്. അങ്ങനെ നേതൃത്വം നൽകി ഈ സംഭവങ്ങളിലെല്ലാം ഭാഗഭാക്കായിരുന്ന ശൗല് സ്തെഫാനോസിന്റെ ഈ ദർശനം മരണ ഭീതിയുടെയും ജനത്തിന്റെ ആക്രോശത്തിന്റെയും നടുവിൽ സ്തെഫാനോസ് ഉറക്കെ വിളിച്ചു പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള ആ ദർശനം ശൗലിനെ ഏറെ സ്വാധീനിച്ചു. അതുകൊണ്ടായിരിക്കണം കൊലോസ്യ ലേഖനം 3:1 നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ. അപ്പൊ ക്രിസ്തു ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഇതാണ് സ്വർഗ സംഭവമായി പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോ സ്വർഗം എന്ന് പറയുന്ന ഒരു പുതിയ ദർശനം പഴയ നിയമത്തിൽ ഇല്ലാത്തതാണ്. പഴയ നിയമത്തിൽ മരിച്ച മനുഷ്യന്റെ പ്രതിഫലത്തെ കുറിച്ച് വരെ പറയുന്നുണ്ട്. ഏതാ ദാനിയേൽ പ്രവചനം 12:13 നീ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ പ്രതിഫലം പ്രാപിപ്പാൻ എഴുന്നേറ്റ്. അതെന്താണെന്ന് വ്യക്തമല്ല, എന്നാൽ സ്വർഗം എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥലം, മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയം നിരൂപിച്ചിട്ടില്ലാത്ത, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ആ സ്ഥാനത്തിന്റെ മഹത്വത്തെ എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഒരു സംഭവമാണ് സ്വർഗാരോഹണം. സത്യത്തിൽ സ്വർഗം എന്ന് പറയുന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിറയേണ്ട സന്ദർഭമാണ്. യേശു പറഞ്ഞു, വിശുദ്ധ യോഹന്നാൻ 14:2 ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാനാണ്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ എന്താണ് നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം? അതാണ് ക്രിസ്തു ഇരിക്കുന്ന ഇടമാണ്, സ്വർഗത്തിൽ പിതാവിന്റെ വലത് ഭാഗം. അവിടമാണ് നമുക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ആ നിലയിൽ നാം നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ സ്വർഗത്തിലെ പിതാവിന്റെ വലത് ഭാഗമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോ സ്വർഗാരോഹണത്തോടനുബന്ധിച്ച് ഒന്നാമത് നമ്മിൽ ഉണ്ടാവേണ്ട ചിന്ത സ്വർഗം എന്നുള്ള ധാരണയാണ്. ഈ ലോകം, ഇതിന്റെ ആകർഷണങ്ങൾ, ഇതിന്റെ വൈതരണികൾ, ഇതിന്റെ പ്രയാസങ്ങൾ, ഇതിൽ നശിച്ച് പോകുന്ന, അഴുകിത്തീരുന്ന കല്ലറ കൊണ്ട് അവസാനിക്കുന്ന ഒരു അവസ്ഥയല്ല എന്നിലും നിങ്ങളിലും പ്രതീക്ഷിക്കുന്നത്. മറിച്ച് സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനം. മരണമുണ്ട്, യാഥാർത്ഥ്യം, അടക്കപ്പെടും, അത് യാഥാർത്ഥ്യം. എന്നാൽ ഒരു പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഉണ്ട് എന്നുള്ള ചിന്ത നമ്മൾ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ട്. പിതാക്കന്മാരുടെ വേദപുസ്തകത്തിലുള്ളതല്ല, പിതാക്കന്മാരുടെ വിശദീകരണങ്ങളെ നാം കാണുന്നത്. അമ്മ തന്നെ വഹിച്ച ഉദരം, ആ ശരീരം ഈ ലോകത്തിൽ അഴുകിപ്പോകരുത് എന്നുള്ള ദൈവീക ധാരണയിൽ അമ്മയെ ഉടനോടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നുള്ള ഒരു വിശ്വാസ സംവിധാനമാണ് നമുക്കുള്ളത്. ഓഗസ്റ്റ് 15 നാം ആ നിലയിലാണ് കൊണ്ടാടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ ഇത് പറയുമ്പോ ഒരു സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമ്മുടെ മുമ്പിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. ഏലിയാവിനെ നമ്മൾ കാണുന്നത്, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണവും ഏലിയാവിന്റെ സ്വർഗാരോഹണവും തമ്മിൽ വളരെ സാമ്യമുണ്ട്. ഏലിയാവിനോട് ചേർന്ന് ഏലീസ നിൽക്കുകയാണ്. ഏലിയാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ആ സമയത്ത് ഏലീസ നിസ്സഹായതയോടെ നിൽക്കുന്നു, അവന് പുതപ്പ് ലഭിക്കുന്നു. ഈ പുതപ്പ് എന്ന് പറയുന്നത് കടന്നു പോയവനിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ്. കടന്നു പോയവന്റെ ശക്തി വീണ്ടും ഇവിടെ അവശേഷിപ്പിക്കുന്ന, അതിവിടെ നിലനിൽക്കുന്നു എന്ന് അടുത്തയാളെ, അനുചരനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കൈമാറ്റമാണ് പുതപ്പ് എന്നുള്ളത്. നമ്മൾ ഈ പട്ടം കൂടെ എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ പറയാം, പുതപ്പിലൂടെ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങള്, പരിശുദ്ധാത്മാവിന്റെ കൃപകള്. ഇതുപോലെ തന്നെ യേശു ഉയരത്തിലേക്ക് പോകുമ്പോൾ ദൂതന്മാർ സംസാരിക്കുകയാണ് ശിഷ്യന്മാരോട്, നിങ്ങൾ ആശങ്കപ്പെടേണ്ട, ആകുല, നിങ്ങൾ എന്തിനാ നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് ആരോപണം ചെയ്ത് യേശുവിനെ പോകുന്നതായിരുന്നു കണ്ടതുപോലെ വീണ്ടും വരും. അപ്പൊ പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ ചിന്ത ഉയരണം. ഈ മണ്ണരി പുഴു അരിച്ചു പോകുന്ന ഈ മണ്ണിനോടുള്ള ആസക്തിയിൽ നിന്ന് ഞാനതിൽ നിന്ന് ഒഴിവല്ല, ഞാനും നിങ്ങളും വിമുക്തരാകേണ്ടതുണ്ട് ഈ സ്വർഗാരോഹണ പെരുന്നാളിൽ. 2, ഏലിയാവിൽ നിന്ന് പുതപ്പ് ഏലീസയിലേക്ക് നൽകപ്പെട്ടതുപോലെ തന്നെ യേശു കടന്നു പോകുമ്പോ പറയുന്നുണ്ട്, ഏലിയാവ് ഏലീസയെ യാത്ര ചെയ്യുമ്പോ ഏലീസ ഏലിയാവിനോട് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണമെന്ന് പറയുമ്പോ ഏലിയാവ് പറയുന്നുണ്ട്, ഞാൻ എടുക്കപ്പെടുമ്പോ നീ എന്നെ കാണുകയാണെങ്കിൽ നിനക്ക് അങ്ങനെ ഭവിക്കട്ടെ. ശിഷ്യൻ കൂടെ നടക്കുകയാണ്, കുറെ സമയങ്ങളായി, കുറെ നാളുകളായി ഗുരുവിന്റെ കൂടെയാണ്. ഗുരുവിന്റെ കൂടെ നടന്ന ശിഷ്യൻ ഗുരു എടുക്കപ്പെടുമെന്ന് തോന്നുമ്പോ ഗുരുവിനോട് അപേക്ഷിക്കുന്ന ഏക പ്രാർത്ഥന, നിന്റെ ആത്മാവിനെ എനിക്ക് തരണേന്നാ. അപ്പോ എന്നാൽ ആ ശിഷ്യനോട് ഗുരു പറയുന്നത്, നീ അത് കാണുകയാണെങ്കിൽ നിനക്ക് അങ്ങനെ സംഭവിക്കും. അപ്പൊ ഗുരു അന്യനായി പോകും, ഗുരു തന്നിൽ നിന്ന് എടുക്കപ്പെടും, തനിക്കതിനെ തടയാനൊക്കില്ല, തനിക്ക് ആ കൂട്ടത്തിൽ പോകാനുമൊക്കില്ല. പിന്നെ എന്താ, ആ ഗുരുവിന്റെ ആത്മാവിനെ നേടുക എന്നുള്ളതാ. വാസ്തവത്തിൽ അത് തന്നെയാണ് പുതപ്പിലൂടെ ഏലീസയ്ക്ക് ആത്മാവിനെ നൽകപ്പെടുന്ന അനുഭവം തന്നെയാണ് ശിഷ്യന്മാരോട് യേശു പറയുന്നത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരം വിട്ടു പോകരുത്. ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി എന്താണ്? ഏലിയാവിൽ നിന്ന് പുതപ്പ് ഏലീസയിലേക്ക് വീഴുന്നത് പോലെ ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ. ഏലിയാവിന്റെ മധ്യസ്ഥതയിലൂടെയാണ് ഈ പുതപ്പിന്റെ രൂപത്തിൽ ഏലീസയിലേക്ക് പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത്, ഏലിയാവിന്റെ ആത്മാവിനെ നൽകപ്പെടുന്നത്. ആ ആത്മാവിൽ ഏലീസ ഏലിയാവിനേക്കാൾ ശക്തിയോടെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതുപോലെ ശിഷ്യന്മാരുടെ മേൽ ആ പുതപ്പ് ഇട്ടുകൊടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്നു നൽകപ്പെടുന്നതാണ് സ്വർഗാരോഹണത്തിൽ നാം ഓർക്കേണ്ട രണ്ടാമത്തെ വിഷയം. ക്രിസ്തു പോകുമ്പോ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞു. ഏലീസ അനാഥനാകുമ്പോ ഏലീസയുടെ ധൈര്യം പുതപ്പാണ്, ഏലീസയുടെ അവലംബം. കാരണം പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നുള്ളതിന്റെ പ്രത്യക്ഷ അടയാളം. ഇതുപോലെ ക്രിസ്തു യേശു പോകുമ്പോ ശിഷ്യന്മാർക്ക് കിട്ടുന്ന അവരുടെ അനാഥത്വം മാറുന്ന യേശുവിന്റെ അതേ ബലത്തോടെ ശക്തിയോടെ പ്രവർത്തിക്കാനുള്ള പ്രേരണ അവർക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ. അതുകൊണ്ട് സ്വർഗാരോഹണത്തിൽ നാം ഏറ്റുവാങ്ങേണ്ട ആശീർവാദം ഇതാ, സ്വർഗത്തിലേക്ക് പോകുന്ന ക്രിസ്തു നമുക്കായി നൽകുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഈ ആത്മാവിൽ ബലപ്പെടണം. എന്താണ് എട്ടാം വാക്യത്തിൽ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് ബലപ്പെടുവാനുള്ള ദൈവത്തിന്റെ ദാനം. ഒത്തിരി വിഷയങ്ങൾ അതിനോട് ചേർത്തുണ്ട്. പാപത്തെ, നീതിയെ, ന്യായവിധിയെ കുറിച്ച് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എന്നൊക്കെ നമുക്കറിയാവുന്ന വിഷയം. ഏതായാലും സ്വർഗാരോഹണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉയരത്തിലെ ശക്തിക്ക് വേണ്ടി നാം പ്രതീക്ഷയോടെ ഇരിക്കണം, ഒരുങ്ങണം. ആ ശക്തി നമ്മിൽ അനുഭവേദ്യമായി തീരുവാൻ വേണ്ടി സ്വയം സമർപ്പിതരാകണം എന്നുള്ളതാണ്. ശിഷ്യന്മാർ എത്ര കൃത്യതയോടെയാണ് അവർ സുവിശേഷം, ഞാൻ മുമ്പേ പറഞ്ഞ മൂന്ന് ഭാഗങ്ങൾ, ലൂക്കോസ്, മർക്കോസ്, ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രത്യേകം കാണുന്നു, അവർ ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് വന്നു, മാളിക മുറിയെ കയറി. സുവിശേഷങ്ങളിൽ കാണുന്നത് ദേവാലയത്തിൽ എന്നാണെങ്കിൽ ക്രിസ്തു സഭയുടെ ദേവാലയം പിന്നീട് അതായതുകൊണ്ട് അങ്ങനെ പരാമർശിക്കപ്പെട്ടതാകാം. മാളിക മുറിയെ കയറി പത്രോസും തുടങ്ങിയുള്ള അപ്പോസ്തലന്മാരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുമിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം. 10 ദിവസം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ കാത്തിരിപ്പ് നാളുകൾ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. പരിശുദ്ധാൽ ഉയരത്തിൽ നിന്നുള്ള ശക്തി സ്വർഗാരോഹണം ചെയ്ത അവനിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന സന്ദർഭമാണ്. ഈ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ ദൈവബന്ധം ശക്തിപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികളെ, ബലഹീനതകളെ പോക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ അവൻ എത്ര അധികമായി നിങ്ങൾക്ക് നൽകും. സ്വർഗാരോഹണത്തിന്റെ മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ദൂതന്മാര് പറഞ്ഞ വാക്കാണ്. നിങ്ങളെ വിട്ട് ആരോഹണം ചെയ്ത യേശുവിനെ അവൻ പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. കർത്താവ് വീണ്ടും വരുമെന്നുള്ള സന്ദേശം സ്വർഗാരോഹണത്തിൽ നിന്ന് നാം ഏറ്റുവാങ്ങേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നത് പോലെ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ് എന്റെ നിങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുക. നാം ആ പ്രതീക്ഷയിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ നമുക്ക് നിലനിൽപ്പില്ല. നമ്മൾ നോർത്ത് എന്തിനാണ് വിശുദ്ധ കുർബാന ചൊല്ലുന്നത്? എന്താ, ഞാൻ വരുന്നതുവരെ എന്റെ ഓർമ്മ കുറെ നാൾ വിശുദ്ധ കുർബാന അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല, തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു കുടിച്ച് ഈ ലോകത്തിൽ അനുഗ്രഹം കണ്ടെത്താൻ വേണ്ടിയല്ല. എയിം, ദ ഓൺലി എയിം ഓഫ് ദി ഹോളി കുർബാന ഈസ് ടു റിമെമ്പർ, അല്ലെങ്കിൽ ടു എക്സെപ്റ്റ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിലേക്ക് നമ്മെ ഉയർത്തുന്ന ആ പ്രതീക്ഷയും നമ്മെ നിലനിർത്തുന്ന ആ അതിശക്തമായ ആരാധനാ സംവിധാനമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മളൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കേണ്ടതാണ്, ഇത് യേശുവിന്റെ വരവിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുന്നു. ചെറുപ്രായത്തിൽ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു വാചകമാണ് ഈ പള്ളിപ്പോട എന്നുള്ളത്. ആ പള്ളിപ്പോട എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ ഈ പള്ളിപ്പോട എന്ന് പറയുന്നത് ആരാധിക്കാനായിട്ടാണ് പള്ളിയിലേക്ക് പോവുക. പള്ളിയിൽ ആരാധിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? വിശുദ്ധ കുർബാനയാണ്. അപ്പൊ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? കർത്താവിന്റെ വരവിലേക്കുള്ള. അപ്പൊ പള്ളിയിൽ പോകുക എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വരവിനോട് നമ്മെ ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, നമ്മൾ ഈ പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾ പറയുന്നത് പോലെ സ്ഥിരം യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുകയും അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയും ഒന്നും ചെയ്യുന്ന രീതി നമുക്കില്ല. എന്നാൽ നാം ചെയ്യുന്ന ഓരോ ഒരു മരിച്ച ഒരാളെ കിഴക്കോട്ട് അഭിമുഖമായി, തല പടിഞ്ഞാറും കാല് കിഴക്കോട്ടുമായിട്ട്, അപ്പൊ മുഖം കിഴക്കോട്ടായിട്ട് കിടക്കുന്നത് യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. കല്ലറയിൽ ഒരാളെ അടക്കുമ്പോ കിഴക്കോട്ട് അഭിമുഖമായിട്ട് കിടക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയിലും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്കൊരു അനുഷ്ഠാനങ്ങളിൽ ക്രിസ്തുവിന്റെ വരവാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നാം ചെയ്യുക എന്ന് പറഞ്ഞു. ഒലിവു മലയിൽ നിന്നാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഴയ നിയമ പ്രവചനങ്ങൾ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ ഒലിവു മലയിൽ നിന്ന് തന്നെ അവന്റെ രണ്ടാമത്തെ വരവ് സംജാതമാകുമെന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചു. സക്കരിയാ പ്രവചനം
പതിനാലാം അധ്യായം നാലാം വാക്യത്തിൽ അന്നാളിൽ അവന്റെ കാൽ, മെസ്സിഹായെ കുറിച്ച് പറയുക, അവന്റെ കാൽ യെരുസലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്ന ആ ശക്തിയേറിയ മാറ്റങ്ങൾ, ജ്യോതിർഗോളങ്ങൾ മാഞ്ഞു പോകും എന്ന് യഹോവ മാത്രം അറിയുന്ന ദിവസം വരും. അത് പകലല്ല, രാത്രിയല്ല, സന്ധ്യാസമയത്ത് വെളിച്ചമാകും. ജീവനുള്ള വെള്ളം യെരുസലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കോട്ടെന്ന് പറയുന്ന ആ അധ്യായം മുഴുവൻ വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോ ഒലിവു മലയിൽ നിന്ന് തന്നെ യേശു വീണ്ടും വരും എന്നൊരു പ്രതീക്ഷ പഴയ നിയമത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് യേശു ഒലിവു മലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നത്. ശിഷ്യന്മാര് ഒലിവു മലയിൽ നിന്ന് കർത്താവ് വരുമെന്ന് പ്രതീക്ഷിച്ചു. മുമ്പ് വായിച്ച അപ്പോസ്തല പ്രവൃത്തികളെ കാണാം. യെരുസലേമിന് കിഴക്ക് ഒരു മൈൽ ദൂരമുള്ള, ഒരു ശബത്ത് വഴി ദൂരമുള്ള സ്ഥലമാണ് ഒലിവുമല. അതുകൊണ്ട് യെരുസലേമിൽ നിന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാർ, സഭാ പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ്, യെരുസലേമിൽ നിന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാർ ഒലിവുമലയുടെ ദിക്കിലേക്ക് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായി. അവിടെ നിന്ന് യേശു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെയാണ് ഒരു പാരമ്പര്യ പ്രകാരം കിഴക്കോട്ട് നോക്കണം. അവിടെയും ക്രിസ്തുവിന്റെ വരവാണ് ലക്ഷ്യം. ഞാൻ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ ക്രിസ്തുവിന്റെ വരവിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. എങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചാലും ദൈവ സർവ്വവ്യാപിയാണ് കേൾക്കും. പക്ഷെ നാം ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ പ്രത്യാശ എന്താണ്, നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മൾ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുകൂടെ അവതരിപ്പിക്കുവാനായിട്ടാണ് ഈ ശ്രമം നടത്തുക. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, സ്വർഗം എന്ന ചിന്തയിലേക്ക് വരണം. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങളിലൊക്കെ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ കുറിച്ച്, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനെ കുറിച്ചൊക്കെ വായിക്കുന്നതായിട്ട് നമുക്ക്, സ്വർഗം എന്ന പ്രതീക്ഷയിലേക്ക് നമ്മൾ മാറണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അതായത് ഈ ലോകത്തിന്റെ ഭാവങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് ഉയരത്തിലേക്ക്, എത്ര അർത്ഥപൂർണമാ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗം. അതുകൊണ്ട് സ്വർഗം കാണുവാനുള്ള ശേഷി. സ്തേഫാനോസ് സ്വർഗം കണ്ടത് ഒരു നിമിഷം പീഡനത്തിന്റെ അനുഭവത്തിൽ. എനിക്ക് എന്റെ ചിന്ത, സ്തേഫാനോസ് ഈ സ്വർഗം സ്ഥിരമായി ധ്യാനിക്കുന്ന ഒരാൾ ആയിരിക്കണം. സ്വർഗത്തിന്റെ സന്തോഷത്തെ കുറിച്ച് അനുസ്മരിക്കുന്ന ഒരാൾ. പ്രതിസന്ധിയുടെ മധ്യത്തിൽ സ്വർഗം അവന്റെ മുമ്പാകെ തുറന്നു കൊടുക്കുക. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് സ്വർഗത്തിന്റെ രഹസ്യങ്ങളെ കണ്ടത്. വെളിപാട് പുസ്തകത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സ്വർഗം നമ്മുടെ ഒരു ആരാധന ദർശനമായി, ആരാധന വിഷയമായിട്ട് മാറും. രണ്ട്, ഏലിയാവിൽ നിന്ന് ഏലീസയിലേക്ക് പകർന്നു നൽകപ്പെട്ട പുതപ്പ്, ക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലന്മാരിലേക്ക് പകർന്നു നൽകപ്പെടുന്ന പുതപ്പാണ് പരിശുദ്ധാത്മാവ്. അതായത് പുതപ്പ് എന്ന് പറയുന്നത് ആത്മാവിന്റെ ശക്തിയാണ്, ആത്മാവാണ് ഏലീസയ്ക്ക് ആത്മാവിന്റെ ഇരട്ടി ശക്തി ലഭിക്കുന്നത് പോലെ. പിന്നെ അപ്പോസ്തലന്മാരാകെ മാറുകയാണ്, അമാനുഷ്യരായി അതിമാനുഷ്യമായ ഭാവിയിലേക്ക്, ജീവിതത്തിലേക്ക്, ശൈലിയിലേക്ക് ഒരു ഭയവും ഇല്ലാത്തവരായിട്ട് അവർ മാറുക. പ്രസംഗത്തിനുള്ള വരം, രോഗശാന്തിക്കുള്ള വരം, പ്രവചനത്തിനുള്ള, അവരെല്ലാം കൈയാളുകയാണ് ഈ ആത്മാവ്. പുതപ്പിന്റെ ശക്തിയാണത്. പരിശുദ്ധാത്മാവ് പുതപ്പ് പോലെ അവരിലേക്ക് പകർന്നു നൽകപ്പെടുകയാണ്. ഈ ആത്മശക്തിയിൽ ബലപ്പെടുവാൻ നമുക്കിടയാകണം. മൂന്ന്, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ എപ്പോഴും ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് യേശു വരും എന്നുള്ളത്. യേശു വരുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഭൂമിയിൽ നിന്ന് സ്വസ്ഥത എടുക്കപ്പെടുമ്പോ, സമാധാനം എടുക്കപ്പെടുമ്പോ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരും. മിസ്രയീമിൽ നിലവിളിച്ച ജനത്തിന്റെ അടുത്തേക്ക് യഹോവ ഇറങ്ങി വന്നതുപോലെ എന്റെയും നിങ്ങളുടെ ഈ ലോകത്തിന്റെ യാതനകളിൽ നിന്ന് വിടുവിക്കുവാനുള്ള കർത്താവിന്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിങ്ങളെ വിട്ട് ആരോഹണം ചെയ്തവനെ അവൻ പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ വീണ്ടും വരുമെന്നുള്ള അനുഗ്രഹീതമായ വാഗ്ദത്തം. വിശുദ്ധ കുർബാനയിലേക്ക് പോകുമ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴും വരുവാനിരിക്കുന്ന ആ വലിയ സന്തോഷത്തിന് വേണ്ടി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അന്നാളിൽ വലത്തുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നിടത്ത് സന്തോഷത്തോടെ ആനന്ദിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്വർഗാരോഹണ പെരുന്നാൾ ഈ ദർശനത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കും.
ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ, അതുപോലെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹീതമായ സന്തോഷവുമായി നമ്മുടെ മധ്യത്തിലേക്ക് ഇന്നും കടന്നു വന്നു. വാസ്തവത്തിൽ സ്വർഗാരോഹണ പെരുന്നാളിന് പലപ്പോഴും ഗൗരവമായി എടുക്കാത്ത ഒരു കാഴ്ചയും മനോഭാവവും നമ്മളിലൊക്കെയും കണ്ടുവരുമ്പോൾ, ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം, ക്രിസ്തുവിന്റെ ഉത്ഥാനം, ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. ഇത് നടക്കുവാനുള്ളത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്. അപ്പൊ ഇതിൽ ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങളും ക്രിസ്മസിനുള്ള ദൈവാലയത്തിലെ തിരക്കും ദുഃഖവെള്ളിയാഴ്ചയുടെ തിരക്കും താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈസ്റ്ററുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തിയാൽ, സ്വർഗാരോഹണവുമായിട്ട് അതിനെ വീണ്ടും താരതമ്യപ്പെടുത്തിയാൽ ഇതിനകത്തെല്ലാം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. അതിനേക്കാളും ഭക്തി നമ്മൾ പ്രകടിപ്പിക്കുന്ന സമയമാണ് വിശുദ്ധന്മാരുടെ പെരുന്നാളുകളിൽ. നമ്മൾ കൃത്യമായി നമ്മുടെ ആവശ്യങ്ങളുമായി മധ്യസ്ഥത അണയ്ക്കുവാനായിട്ട് കടന്നു വരും. എന്നാൽ വളരെ ശ്രേഷ്ഠമായ മൂന്ന് ആശയങ്ങളിലൂടെ ഇതിന്റെ ഗൗരവത്തെ, ഇതിന്റെ പ്രാധാന്യത്തെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ, എന്താണ് ഈ സ്വർഗാരോഹണം കൊണ്ട് ക്രിസ്തു ഉദ്ദേശിച്ചത്, മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകൾ അച്ഛൻ നമ്മളോട് പറഞ്ഞു. സ്വർഗത്തെ കുറിച്ചുള്ള മനോഹരമായ ഒരു ചിന്ത, അത് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ ഈ സ്വർഗവും നരകവും ഭൂമിയും ഇങ്ങനെയുള്ള വാക്കുകൾ മാറി മാറി വായിക്കുന്നുണ്ടെങ്കിൽ, ഈ സ്വർഗത്തെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ അല്പം കൂടി രൂഢമൂലമാകുവാനും അതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുവാനും ക്രിസ്തു കടന്നു പോകുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ഒരു തെളിമ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സന്ദർഭമാണ് ഈ സ്വർഗാരോഹണം. അദ്ദേഹം ഓർമ്മപ്പെടുത്തി. രണ്ട്, ഏലിയാവിന്റെയും ഏലിശയുടെയും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. ഈ ഒരു തിരിച്ചറിവ് കുരിശാരോഹണത്തിലൂടെ സങ്കടത്തിലേക്ക് മാറ്റപ്പെട്ട ശിഷ്യ സമൂഹവും ജനാവലിയും പ്രതീക്ഷകളെ നഷ്ടപ്പെട്ട് പലപ്പോഴും ഒക്കെ ക്രിസ്തുവിനെ ഓർക്കുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്, സ്വന്തം തൊഴിലിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട്. എന്നാൽ വീണ്ടും ഒരു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളെ പങ്കുവെച്ചുകൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് കയറി ചെന്നാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന എത്രയോ വലിയ അനുഗ്രഹമാണെന്നുള്ള ചിന്തയെ ദൈവം തമ്പുരാൻ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്ന ദിവസമാണ് സ്വർഗാരോഹണ ദിവസം. മൂന്നാമത്, രണ്ടാമത്തെ ഒരു വരവ്, നമുക്കൊക്കെ ഈ ചിന്തയുണ്ട്, വിശ്വാസ പ്രമാണത്തിൽ അത് അവസാന ഖണ്ഡികയിൽ ഏറ്റുപറയുന്നെങ്കിലും അതിനെക്കുറിച്ച് എത്രമാത്രം ഉൾക്കാഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛനത് സൂചിപ്പിച്ചു. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ സംബന്ധിക്കുന്നത് കുറച്ചു ദിവസം കൂടെ ഇവിടെ ജീവിക്കാനാണ്, കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ലഭിക്കാനാണ്, കുറച്ച് നാളും കൂടി ആരോഗ്യത്തോടെ ഇവിടെ ജീവിക്കണം. പക്ഷേ രണ്ടാമതൊരു ഒരു വരവ് ഉണ്ട് എന്നും അന്ന് ന്യായവിധി ഉണ്ടെന്നും സ്വർഗവും നരകവും ദൈവം നമുക്ക് കർത്താവിന്റെ കരുണ കൊണ്ട് നമുക്ക് നൽകുവാനിരിക്കുന്ന ഭാഗ്യത്തെ കുറിച്ചുള്ള ചിന്തയും ഇതിനോട് ചേർന്ന് ചിന്തിക്കുവാനാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് ഇന്ന് ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ദൗത്യം ഈ ഭൂമിയിൽ പൂർണ്ണമാകുന്ന ദിവസം കൂടിയാണ് ഈ സ്വർഗാരോഹണം, ദ കംപ്ലീഷൻ ഓഫ് മിഷൻ ഓഫ് ജീസസ് ഇൻ എർത്ത്. അത് കഴിഞ്ഞ് തന്റെ ദൗത്യം പിന്നീട് അതിന്റെ രണ്ടാമത്തെ പതിപ്പ്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പതിപ്പ് പിതാവിനോടൊപ്പം ഇരുന്നു, രണ്ടാമത്തെ ഭാഗം മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലായിരുന്നു, മൂന്നാമത്തെ ഭാഗം വലത്തു ഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങളെ ചൊരിയുന്ന ഒരു രക്ഷകന്റെ അനുഗ്രഹിക്കപ്പെട്ട ഭാവത്തിൽ ക്രിസ്തു മാറുകയാണ്. അതോടൊപ്പം ആ ദിവസം മുതലാണ് ദ ഗ്രേറ്റ് കമ്മീഷൻ, ക്രിസ്തു ശിഷ്യന്മാരെ ഏൽപ്പിച്ചതായ ദൗത്യം വിശ്വസ്തയോടും ഗൗരവത്തോടും കൂടി ചെയ്തു തുടങ്ങുന്ന ദിവസമാണ് ദ ഡേ ഓഫ് അസെൻഷൻ. മൂന്നാമത്, ബഥനിയിലായിരുന്നു ഈ കഷ്ടാനുഭവ ആഴ്ചകളുടെ തലേ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഓശാന പെരുന്നാളിന്റെ തലേ ദിവസം വരെ ബഥനിയിലാണെങ്കിൽ, ഈ ഉത്ഥാന പെരുന്നാളിന് ശേഷവും ഗലീലയിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും സംഭവങ്ങൾ അരങ്ങേറുന്നതൊക്കെ ബഥനിയുമായിട്ട് ബന്ധപ്പെട്ടു, അതിനോട് ചേർന്നുള്ള സ്ഥലമാണ് ഒലിവുമലയെന്നും പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു. ഇങ്ങനെ പല തലങ്ങളിൽ നല്ല രീതിയിൽ അനുഗ്രഹീതമായ ചിന്തകളെ മനസ്സിൽ ക്രമപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ നമ്മൾ എത്രമാത്രം താല്പര്യത്തോടുകൂടി പങ്കെടുത്തു, അതേ ഗൗരവത്തിൽ തന്നെ ഈ സ്വർഗാരോഹണ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തുവെച്ച് ഈ കൊറോണ കാലഘട്ടം, അല്ലെങ്കിൽ സാംക്രമിക രോഗം, ഇപ്പൊ ഒന്ന് വന്നു കേരളത്തിൽ പറയുന്നു, അടുത്ത കൊടുങ്കാറ്റും പേമാരിയും ജലപ്രളയവും കടന്നു വരാൻ പോകുന്നു, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ദേവാലയം ഉപേക്ഷിച്ചല്ല ജീവിക്കേണ്ടുന്നത്, ദൈവചിന്തകളെ ഉപേക്ഷിച്ചിട്ടല്ല ജീവിക്കേണ്ടുന്നത്, വിശുദ്ധ ബലിയിൽ അതിന്റെ ക്രമീകരണങ്ങളോടുകൂടി നമുക്ക് എത്രയൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തു, ആ നിയന്ത്രണങ്ങളോട് കൂടി തന്നെ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ അനുഗ്രഹത്തെ ഉളവാക്കും. അതുകൊണ്ട് ക്രിസ്തു രണ്ടാമത് വരുമെന്നും നമ്മളൊക്കെ ഈ ലോകം വിട്ടു പോകേണ്ടതവരാണെന്നും ഉള്ള ചിന്ത ക്രിസ്തു നമ്മളെ സമർത്ഥിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് നന്നായിട്ട് എഴുതി ചേർക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന്റെ സന്ദേശം ഇടയാക്കി എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. അച്ഛന്റെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിന് വീണ്ടും ഈ സ്വബോധ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിലുള്ള പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തുന്നു. ദൈവം അച്ഛനെയും കേട്ടതായ ഞങ്ങളെ എല്ലാവരെയും വലിയവനാ ദൈവം തമ്പുരാന്റെ അദൃശ്യമായ വലതുകരം വെച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനാ ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കുന്നു.
താങ്ക് യു അച്ഛൻ. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട ബിജുവേച്ചൻ നേർത്ത് നൽകുന്നതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുകയാണ്. തോമസ് യോഹന്നാൻ, അദ്ദേഹം വെന്റിലേറ്ററിലാണ്, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു തമ്പിയെ പ്രത്യേകം ഓർക്കാം, അന്നമ്മ സക്കറിയ, ഒരു റജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു ഷോണിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, ഷിബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, സുനീഷിനെ ഓർക്കാം, സൽമ പാലിക്കച്ചമ്മയുടെ സിസ്റ്ററാണ്, ഒത്തിരി സൗഖ്യം പ്രാപിച്ചിരുന്നു, വളരെ സന്തോഷം, സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ മൈക്ക എന്ന് പറയുന്ന കുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ബാബു, ഡിയോണ, ടോണി, നമ്മുടെ ദാനിയലച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം, പൈങ്ങോളിയച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം, സിന്ധു, ഓമന ചാണ്ടി, ആലീസ് ജോസഫും മറ്റാരെങ്കിലും പേരുകളുണ്ടോ അച്ഛാ? ഒരു റേച്ചൽ സ്കറിയുണ്ട്, പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്, റേച്ചൽ സ്കറിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ദൈവമുമ്പാകെ സമർപ്പിക്കാം. ഇപ്പോഴും ബിജുവേച്ചൻ പ്രാർത്ഥനയ്ക്ക് നേർത്തു നൽകുന്നതായിരിക്കും.
ബാറക്കുമോ, ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ദൈവമായ കർത്താവെ, പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ വരുവാനും അല്പസമയം അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാനും നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുവാനും ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഓരോ ദിവസം അവിടുത്തെ ദാനമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, സ്വർഗാരോഹണ പെരുന്നാളിനൊക്കെ ഒരുങ്ങുമ്പോൾ ദൈവമേ ഉയരത്തിലോട്ട് നോക്കി സ്വർഗീയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അശുദ്ധമായ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, മായാമോഹങ്ങളൊക്കെ ഏർപ്പെടാതെ നിന്റെ തിരുവചനം അറിഞ്ഞുകൊണ്ടും അതിന് പ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രത്യേകമായിട്ട് രോഗങ്ങളും ഭാരങ്ങളൊക്കെ അനുഭവിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കണമേ. പ്രത്യേകമായിട്ട് കോവിഡ് ബാധിച്ചിരിക്കുന്ന എല്ലാവരെയും, അതിനുവേണ്ടി അല്പമായോ അധികമായോ സഹായിക്കുന്നവരെയും, മെഡിക്കൽ സ്ഥലത്തിലായിരിക്കുന്ന എല്ലാ ജനങ്ങളെയും, പ്രത്യേകമായിട്ട് ഫ്രണ്ട് ലൈനിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അവിടെ നിന്ന് കാത്തു പരിപാലിക്കണമേ. അവരെ കൂടുതൽ ശക്തീകരിക്കണമേ. രോഗാവസ്ഥയിലായിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ. സൗഖ്യം അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ. അനേകർ നിന്ന് തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ നേരിടുമ്പോൾ ദൈവമേ, കൂടുതൽ നിന്നെ മുറുകെ പിടിക്കുവാനും നിന്നെ കൂടുതൽ മനസ്സിലാക്കുവാനും നിന്നെ രുചിച്ചറിയുവാനും ഞങ്ങൾക്ക് പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ഹിതപ്രകാരമല്ല ദൈവമേ, നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, കൂട്ടായ്മയിൽ ചേരുന്ന എല്ലാവരെയും, എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അവിടെ നീ അറിയുന്നുവല്ലോ. ദൈവമായ കർത്താവെ, ഓരോ പ്രയാസവും ബുദ്ധിമുട്ടും ഞങ്ങൾ നേരിടുമ്പോൾ അവിടെ നിന്ന് നീ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതിനെ നേരിടാനുള്ള ശക്തി നീ പ്രദാനം ചെയ്യണമേ. ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളൊക്കെയും ദൈവമേ, കൂടുതൽ അവിടെ നിന്ന് ചേർന്ന് നിൽക്കുവാനും അവിടുത്തെ നാമത്തെ പുകഴ്ത്തുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ ഭ്രമേൽപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയും ഈ ഡയസിസിനെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ പുരോഹിതന്മാരെയും എല്ലാ ജനങ്ങളെയും അവിടുത്തെ കയ്യിൽ ഭ്രമേൽപ്പിക്കുന്നു. ഞങ്ങളിന്ന് വാങ്ങിപ്പിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പ്രതീക്ഷയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതനും വിശുദ്ധമായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ.
ആമേൻ.
ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ചും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടും എല്ലാവരോടും കൂടിയും ലോകമാസകാലം ദുഃഖത്തിനും പ്രയാസത്തിനും ഭയത്തിലും കഴിയുന്ന എല്ലാവരോടും കൂടിയും ഇപ്പോൾ നമ്മുടെ സഭയോടും സഭാ നേതൃത്വത്തോടും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും എല്ലാ ഇടവുകളോടും കൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കും.
ധന്യവാദം. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും വളരെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ, നമ്മുടെ ഞാൻ ഈ പ്രസംഗ അച്ഛനെ ഞാൻ വീണ്ടും ഇന്ന് വെൽക്കം ചെയ്തപ്പോൾ നിങ്ങളോട് പറയുകയുണ്ടായി, അച്ഛൻ ഇങ്ങനെ വളരെ മാനസികമായിട്ടുള്ള പ്രയാസത്തിലാണ്, നാട്ടിൽ പോകാനുള്ള ആഗ്രഹത്തിന് കുറെ നാളും കൊണ്ട് അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അതിന്റെ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. പക്ഷെ എന്നാലും ദൈവത്തിന്റെ വലിയൊരു കരുണ, നമ്മുടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നതിന്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു, അച്ഛന്റെ ടിക്കറ്റ് ഓക്കെ ആയെന്നുള്ളത്. ഒരുപാട് ദൈവത്തിന് നന്ദി. അച്ഛനും വളരെ സന്തോഷമുണ്ട്. ഏതായാലും അച്ഛന്റെ പ്രാർത്ഥന, നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര നാളും അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സ്നേഹവും നന്ദിയും ആശംസകളും അച്ഛൻ അറിയിക്കുന്നു. തുടർന്നും അച്ഛന് എപ്പോഴൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ പ്രാർത്ഥന അച്ഛന്റെ ഹൃദയത്തിലെ ഒരു പ്രധാന ഒരു കൂട്ടായ്മയായി തന്നെ നിലനിൽക്കണം എന്ന് വളരെ സ്നേഹത്തോടും വിനയത്തോടും അപേക്ഷിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാട്ടിലൊക്കെയും പള്ളിയിൽ താഴ്ത്തങ്ങാടി പള്ളി വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഏത് മേഖലയിലും ദൈവജനതയുടെ ആത്മീയ പുരോഗതിക്ക് നിദാനമാകുന്ന വിധത്തിൽ ദൈവം അദ്ദേഹത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്തുവാൻ, വചനങ്ങളിൽ കൂടിയും ആരാധനകളിൽ കൂടിയും ഒക്കെ ഉപയോഗപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് വൈദികരും, പ്രത്യേകിച്ച് എബി ഫിലിപ്പച്ചനും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു, മോഹൻ ജോസഫിന്റെ രണ്ട് വൈദികരുടെ യാത്ര ഒരു കുറവും ഒരു പ്രയാസവും കൂടാതെ സുഖമായി നാട്ടിലെത്തിച്ചേരുവാൻ, നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ക്വാറന്റൈനൊക്കെ ചെയ്യണം, അവിടെയൊക്കെ ഈ രണ്ട് വൈദികർ മാത്രമല്ല ധാരാളം നമുക്കറിയാം ഇതിനോടനുബന്ധിച്ച് പോകാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെയൊക്കെ യാത്ര സുഗമമായി നടക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മെത്രാപ്പോലീത്ത അഭയം തിരുമേനി എപ്പോഴും ഈ പ്രാർത്ഥന തിരുമേനിക്കിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിലും തിരുമേനി പ്രാർത്ഥന സ്നേഹിക്കുന്നുണ്ട്. ഇന്നും തിരുമനസ്സുകൊണ്ട് എന്നെ മെസ്സേജ് ചെയ്തു ഈ പ്രാർത്ഥനയിൽ എന്റെ ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെ അറിയിക്കണം. അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി ഈ ഭദ്രാസനത്തിൽ വന്ന് കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് ഒരുങ്ങി വന്നപ്പോഴാണ് നമുക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അദ്ദേഹത്തിന് വരാനായിട്ട് കഴിഞ്ഞില്ല, വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അദ്ദേഹത്തിനും നമ്മുടെ ഈ ഭദ്രാസനത്തിൽ വരുവാനും തന്റെ പ്രവർത്തനവർക്ക് ഭംഗിയായിട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ലഭ്യമാക്കി തരണം എന്ന് പ്രാർത്ഥിക്കാം. തിരുമേനിയുടെ സ്നേഹവും പ്രാർത്ഥന ആശംസകളും ഒക്കെ ഈ കൂട്ടായ്മ അറിയിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ തിരുമേനി പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിരുമേനിയുടെ ഈ പ്രാർത്ഥനകളുള്ള സ്നേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബൈബിൾ വായിച്ച മോഹൻ ഞങ്ങള്, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. സ്വർഗാരോഹണ പെരുന്നാള് എല്ലാം അനുഗ്രഹമാകട്ടെ. അടുത്ത 10 ദിവസം സ്വർഗാരോഹണത്തിന് ശേഷം പെന്തിക്കോസ് വരെയുള്ള ദിവസങ്ങളും പ്രിയപ്പെട്ട അച്ഛനോർപ്പിച്ച് കാത്തിരിപ്പുള്ള ദിനങ്ങളാണ്. നമ്മൾ പ്രത്യേകം സഭ നോമ്പുകളൊന്നും അനുശാസിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ദിനങ്ങളായിട്ടാണ് അതിനെ കാണുന്നത്. നമുക്കറിയാം സാധാരണ നോമ്പില് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് തിരുമേനിയുടെ കൽപ്പനയോടുകൂടി കല്യാണം നടത്താനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ, എന്നാൽ അങ്ങനെ കൽപ്പന പോലും കിട്ടാത്ത വിധത്തിൽ എന്ന് പറഞ്ഞാൽ യാതൊരു അത്തരം രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കാതെ ഉള്ള ഒരു ദിനങ്ങളായിട്ടാണ് നമ്മൾ കാത്തിരിപ്പിന്റെ ദിനങ്ങളെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ശിഷ്യമാർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചതുപോലെ ദൈവാത്മാവ് കൂടുതൽ നമ്മൾ പകരുവാനും, പ്രത്യേകിച്ച് ലോകം അനുഭവിക്കുന്ന വിപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനും, നമ്മുടെ അനുതാപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒറ്റപ്രാവശ്യം നിലവിളിക്കുമ്പോൾ മാറ്റുന്നതല്ല പ്രശ്നങ്ങളൊക്കെ, അതിന് കണ്ണുനീരോട് ദിനങ്ങളോടെ കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ അനുതാപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ദൈവം കേൾക്കത്തക്കവണ്ണം നമ്മൾ ഉപയുക്തമാകട്ടെ. അത് കൂടുതൽ നമ്മെ നന്മയിലേക്ക് നയിക്കാനുള്ള സംവിധാനങ്ങളായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.